2024 May 26 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. നാഥനില കളരിയായി ജല അതോറിറ്റി. ആർ സുമേഷ് എഴുതിയ റിപ്പോർട്ട്. കടം പെരുകി വർഷങ്ങളായി നിലയിലാക്കയത്തിലാണ് ജല അതോറിറ്റി. അതിനിടെ കൂനിൽമേൽ കുരു പോലെ ഇപ്പോൾ നാഥനില്ലാത്ത സ്ഥിതിയുമായി. MDയും ഇല്ലാതെയായി. ദിക്കറിയാതെ ഉഴലുന്ന കപ്പൽ പോലെ ജല അതോറിറ്റി മാറിയിട്ടും സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും അനക്കമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിരീക്ഷകയായി ഇനി സംസ്ഥാനത്തേക്ക് പോയതാണ് ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭാണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ്. ആ ചുമതല അവസാനിച്ചെങ്കിലും മടങ്ങി വന്നിട്ടില്ല. അവധിയിലാണെന്നാണ് വിശദീകരണം. ഉത്തർപ്രദേശിലെ കാൺപൂരിലേക്ക് ഭാണ്ഡാരി ഡെപ്യൂട്ടേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഭിച്ചില്ലെങ്കിൽ അവധി നീട്ടാനാണ് തീരുമാനമെന്നാണ് അറിയുന്നത്. MDയുടെ അസാന്നിധ്യത്തിൽ ചുമതല വഹിക്കേണ്ട ജോയിന്റ് MD ദിനേശൻ ചെറുവത്ത് June 3 മുതൽ അവധിയിൽ പോവുകയാണ്. ഇരുവരുടെയും അഭാവത്തിൽ ചുമതല വഹിക്കേണ്ട ടെക്നിക്കൽ മെമ്പറായ S. സേതുകുമാർ 31 വിരമിക്കും. പകരം നിയമ നടപടി തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ജല അതോറിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചിട്ടുണ്ട്. സാധാരണ MDയുടെ ചുമതല ജോയിന്റ് MDക്ക് കൈമാറുന്നതാണ് രീതി. അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി സെക്രട്ടറി MDയുടെ താൽക്കാലിക ചുമതല വഹിക്കും. എന്നാൽ MDയുടെ ചുമതല കൈമാറി ഉത്തരവൊന്നും ഇറങ്ങാത്തതിനാൽ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ജോയിന്റ് MDക്ക് മടിയാണ്. ജല അതോറിറ്റിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചെയർമാൻ, MD, ജോയിന്റ് MD എന്നീ 3 IAS. ചെയർമാനാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അധ്യക്ഷനാവുന്നത്. ദൈനംദിന കാര്യങ്ങൾ MD നോക്കും. MDയുടെ അഭാവത്തിൽ 3 ടെക്നിക്കൽ മെമ്പർമാർക്കായിരുന്നു ചുമതല. ഇപ്പോഴത് സെക്രട്ടറിക്കാണ്. പദ്ധതി വേഗത്തിലാക്കാനുള്ള ചുമതലയാണ് ജോയിന്റ് MDക്ക്. നിലവിൽ ജോയിന്റ് MD ആയ ദിനേശൻ ചെറുവത്തിന് ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പൂർണ്ണ അധികാര ചുമതലയുണ്ട്. ജല അതോറിറ്റി ധനകാര്യ വിഭാഗത്തിന്റെ കാര്യങ്ങൾ ബോർഡിന് യോഗത്തിൽ അവതരിപ്പിക്കേണ്ട അക്കൌണ്ട്സ് മെമ്പറുടെ തസ്തിക 2021 മുതൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ജലജീവൻ, മറ്റ് പ്രോജക്ടുകൾ എന്നിവയുടെ ഫണ്ട് വിനിയോഗമടക്കം നടത്തേണ്ടത് അക്കൌണ്ട് മെമ്പറാണ്. എന്നിട്ടും സുപ്രധാന തസ്തികയിൽ ആളെ നിയമിക്കാൻ നടപടിയില്ല. വെള്ളം കുടിപ്പിക്കുന്ന ജലജീവൻ മിഷൻ. ജനങ്ങൾക്ക് 24 മണിക്കൂറും കുടിവെള്ളം ഉറപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത്. ഈ വർഷം മാർച്ചിൽ പൂർത്തിയാകേണ്ട പദ്ധതിയാകട്ടെ ഇതുവരെ തീർന്നത് 40% മാത്രം. എന്നാൽ 50% പദ്ധതിയായെന്ന അവകാശവാദമാണ് ജല അതോറിറ്റിക്കുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന 44,000 കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ചെലവിട്ടത് 9,011 കോടിയാണ്. ഇതിൽ 4,635 കോടി കേന്ദ്ര വിഹിതവും 4,376 കോടി സംസ്ഥാന വിഹിതവും. ശേഷിക്കുന്ന 34,989 കോടിയിൽ സംസ്ഥാന വിഹിതം 15,000 കോടിയോളം വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സർക്കാരിന് ഇത്രയും തുക എവിടുന്ന് കണ്ടെത്തുമെന്നാണ് ആലോചിക്കുന്നത്. 2019 രാജ്യത്താകെ ജലജീവൻ പദ്ധതി തുടങ്ങിയത്. എന്നാൽ കേരളത്തിൽ ഒരു വർഷം വൈകി തുടങ്ങിയാൽ 2025 സമയമുണ്ടെന്നാണ് ജല അതോറിറ്റിയുടെ വാദം. സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം കത്ത് നൽകിയിട്ടും കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയില്ല. ഇതുകൂടാതെ അമൃത്, കിഫ്ബി തുടങ്ങിയ വഴി 10,000 കോടിയുടെ പ്രവർത്തനങ്ങളും വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ നിലച്ച അവസ്ഥയാണ്. MDയുടെ അഭാവം പദ്ധതി പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തെ ബാധിച്ചെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. MDയുടെ മേൽനോട്ടത്തിലുള്ള ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പതിവ് അവലോകന യോഗത്തിൽ മുടങ്ങിയിട്ട് നാളുകളായി. ജലസംഭരണികളും ശുദ്ധീകരണശാലകളും സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി ലഭിക്കാത്തതിനാൽ പലയിടത്തും പൈപ്പ് ഇട്ടതല്ലാതെ തുടർ നടപടികൾ കാര്യമായും നടന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളാണ് ജല അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത്. 138 സ്ഥലങ്ങളിലായി 51.84 ഏക്കർ ഭൂമി ഇനിയും ഏറ്റെടുക്കാനുണ്ട്. ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെയും പൈപ്പ് ലൈനുകളുടെയും പണികൾ പാതി വഴിയിലാണ്. കുടിശ്ശിക 3,000 കോടി കടന്നു. രൂപീകരിച്ചത് മുതൽ നാളിതുവരെയുള്ള ജല അതോറിറ്റിയുടെ സഞ്ചിത നഷ്ടം 4,300 കോടിയിലേറെ വരും. ജലജീവൻ മിഷൻ പദ്ധതി അടക്കം ഏറ്റെടുത്ത് നടത്തിയതിന് കരാറുകാർക്ക് നൽകാനുള്ളത് 3,000 കോടിയാണ്. March 31 കണക്കുകൾ പ്രകാരം ജലജീവൻ കരാറുകാർക്ക് മാത്രം 2,660 കോടി നൽകാനുണ്ട്. മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തിയ കരാറുകാർക്ക് 151.74 കോടിയും നൽകാനുണ്ട്. സ്റ്റേറ്റ് പ്ലാൻ പ്രകാരമുള്ള കരാറുകാർക്ക് 117.87 കോടി, നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്കായി 52.39 കോടി എന്നിങ്ങനെയാണ് മറ്റു കുടിശ്ശിക. KSEB ഷോക്കും. കുടിവെള്ള ചാർജാണ് വാട്ടർ അതോറിറ്റിയുടെ ഏക വരുമാന മാർഗം. ശമ്പളവും പെൻഷനും നൽകുന്നതും ഇതിൽ നിന്നാണ്. 8,500 സ്ഥിരം ജീവനക്കാരുടെ ശമ്പളത്തിന് പ്രതിമാസം 32.5 കോടി വേണം. പദ്ധതിയേതര ചെലവുകൾക്കായി 26 കോടി കൂടി ഉപയോഗിച്ചാണ് ഇപ്പോൾ ശമ്പളം നൽകുന്നത്. എന്നാൽ തങ്ങളുടെ വൈദ്യുതി ചാർജിനുള്ള കുടിശ്ശിക നൽകണമെന്ന് KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രതിമാസം 34 കോടി പ്രത്യേക അക്കൌണ്ടിലേക്ക് നീക്കി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEB കത്ത് നൽകിയിട്ടുണ്ട്. ഇത് നടപ്പാക്കിയാൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും. കുടിവെള്ള ചാർജായി വാട്ടർ അതോറിറ്റി KSEBക്ക് നൽകേണ്ടത് 355 കോടിയാണ്. 1,500 കോടിയോളം കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിന്റെ ഇടപെടലിൽ അത് കുറയ്ക്കുകയായിരുന്നു. അതേസമയം നിയമസഭയിലെ കണക്കുകൾ പ്രകാരം കുടിവെള്ള ചാർജ് ഇനത്തിൽ KSEB നൽകാനുള്ളത് 3.58 കോടി മാത്രമാണ്.